نحمده ونستعينه ونستغفره نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار شيخ الإسلام محمد بن عبد الوهاب رحمه الله أيديت الله ഒരു ചെറിയ റിസാലയാണ് നമ്മൾ വായിച്ചിരുന്നത്. സിത്തത്തു മവാദിഅ മിന സീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ സീറയിൽ നിന്ന് മനസ്സിലാക്കേണ്ട 6 പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നമ്മൾ ആ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്നതിന്റെ പ്രാധാന്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിച്ചാലേ അവിടുന്ന് പഠിപ്പിച്ച അഖീദ തൗഹീദ് എന്തായിരുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ അഖീദയുമായി ബന്ധമുള്ള 6 സന്ദർഭങ്ങൾ ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുള്ള പ്രവാചക ചരിത്രത്തിൽ നിന്ന് സീറയിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ കിതാബിൽ. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല റിസാലത്ത് ഏൽപ്പിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യം വിഗ്രഹങ്ങളെ, അർറുജിസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് അൽ അസ്നാം വിഗ്രഹങ്ങൾ എന്നാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഇലാഹുകൾ, അവയെ നീ ഉപേക്ഷിക്കുക, ശിർക്ക് ഉപേക്ഷിക്കുക എന്നതായിരുന്നു അള്ളാഹു തആല സ്വാമിയെ ഏൽപ്പിച്ച, ദഅവത്തിന് വേണ്ടി ഏൽപ്പിച്ച ഒന്നാമത്തെ കൽപ്പന. രണ്ടാമതായി നമ്മൾ വായിച്ചത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സീറയിൽ ശ്രദ്ധേയമായ രണ്ടാമത്തെ സംഭവം, അവിടുന്ന് ദഅവത്ത് തുടങ്ങിയപ്പോൾ മുശ്രിക്കുകൾ പലരും ഈ ദീൻ സ്വീകരിക്കാം എന്നൊരു താല്പര്യം കാണിച്ചിരുന്നു. പക്ഷേ അവർക്ക് പിന്നെ എന്താണ് തടസ്സമായത്? പല മുശ്രിക്കുകളും പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ അവർക്ക് പ്രതിഷേധം എന്തിനോടായിരുന്നു? സബ്ബ ആലിഹതന, നമ്മുടെ ഇലാഹുകളെ തെറി വിളിക്കുന്നു. വസഫഹ അഹ്ലാമന, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിഡ്ഢികളാണ് എന്ന് പറയുന്നു. വആബദീനന, നമ്മുടെ ദീൻ മോശമാണെന്ന് പറയുന്നു. അപ്പോ തൗഹീദ് പഠിപ്പിക്കുക മാത്രമല്ല, ശിർക്ക് ബാത്തിലാണ് എന്ന കാര്യം നബി സല്ലല്ലാഹു പറഞ്ഞു. അതുകൂടി പറഞ്ഞപ്പോഴാണ് മുശ്രിക്കുകൾക്കത് സ്വീകരിക്കാൻ പറ്റാതായത്. അടുത്തതായി നബി സല്ലല്ലാഹു ചരിത്രത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ തൗഹീദുമായി അഖീദയുമായി ബന്ധമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണോ അല്ലാഹു തആല നിയോഗിച്ചത്, റിസാലത്ത് കൊടുത്തത്, അതുമായി ബന്ധമുള്ള ഭാഗങ്ങളാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. മൂന്നാമത്തെ സന്ദർഭം അൽ മൗദിഉ സാലിസ്, ഖിസ്സത്തു ഖിറാഅത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നജ്മി ബിഹദ്റതിഹിം, മുശ്രിക്കുകളുടെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്മ് പാരായണം ചെയ്ത സംഭവം. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലെ ചരിത്രത്തിലെ അറിയപ്പെട്ട ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് കുറെ ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്, അതിന്റെ സനദിനെ കുറിച്ച്, ഈ സംഭവം സഹീഹാണോ അല്ലയോ എന്ന കാര്യം. പക്ഷേ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ഇത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളതാണ്. എത്രത്തോളം എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ സംഭവത്തിൽ ഉലമാക്കളുടെ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുൻഗാമികളൊക്കെ തന്നെ ഈ ഹദീസ്, ഈ സംഭവം സഹീഹാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ പിൻഗാമികളായിട്ടുള്ള ചില പണ്ഡിതന്മാർ, ഇബ്നു കസീറിന്റെ കാലം മുതലുള്ള ചില ആളുകൾ മാത്രമാണ് ഇതിൽ സനദിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വലിയ മുഹദ്ദിസീങ്ങൾ ഇബ്നു ഹജർ റഹിമഹുള്ള, അതുപോലെ തന്നെ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ, അവരൊക്കെ ഇതിന്റെ സനദ് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇബ്നു റജബ് അവർക്ക് ഇത് സഹീഹാക്കിയിട്ടുള്ളതാണ്. ഈ കഥ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്മ് ഇറങ്ങിയ സമയത്ത് മുശ്രിക്കുകൾക്ക് മുമ്പിൽ വെച്ച് ആ സൂറത്ത് ഓതി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഒരു പ്രധാന രൂപമായിരുന്നു ഖുർആൻ ഓതുക എന്നുള്ളത്. കാരണം മക്കയിലെ മുശ്രിക്കുകൾ നമുക്കറിയാം, അവർക്ക് ഖുർആന്റെ അർത്ഥമറിയാം, അതിന്റെ ആശയം അവർക്കറിയാം, എന്താണ് ഈ ആയത്തുകളിലൂടെ പറയുന്നത് എന്ന് അവർക്കറിയാം, ഭാഷ അവർക്ക് വ്യക്തമായി അറിയുന്നതാണ്. അതുപോലെ തന്നെ ഖുർആന്റെ അവതരണ പശ്ചാത്തലം അസ്ബാബുൻ നുസൂൽ മുശ്രിക്കുകൾക്ക് വരെ അറിയാം. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുക എന്നത് തന്നെ ഒരു ദഅവത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ സഹാബത്തും പരസ്യമായി ഖുർആൻ ഓതുന്നത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച സഹാബത്തുണ്ട്. അപ്പൊ ഒരിക്കലും വിശ്വാസം സൂറത്തുൻ നജ്മ് മുശ്രിക്കുകളുടെ മുമ്പിൽ വെച്ച് ഓതി. അങ്ങനെ ഈ സൂറത്തിൽ നമുക്കറിയാം അതിന്റെ 19-ാമത്തെ ആയത്ത് മുതൽ അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത അസ്സാലിസത അൽഉഖ്ര, ലാത്തയും ഉസ്സയും അവരെ നിങ്ങൾ കണ്ടുവോ, അതുപോലെ വമനാത അസ്സാലിസത അൽഉഖ്ര, മനാത്ത് എന്ന് പറയുന്ന 3-ാമത്തെ വിഗ്രഹവും, ഈ 3 വിഗ്രഹങ്ങളെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ആയത്ത് സൂറത്തിലുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അലക്കുമു ദ്ദക്കറു വലഹുൽ ഉൻസ, അല്ലാഹുവിന് പെൺമക്കളുണ്ട് നിങ്ങൾ പറയുകയും നിങ്ങൾക്ക് ആൺമക്കളെ നിങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു. തിൽക്ക ഇദൻ ഖിസ്മതുൻ ദീസ, അത് വളരെ അനീതി നിറഞ്ഞ ഒരു വിഭജനമാകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ, ഈ ആയത്ത് ഓതിയപ്പോ അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്ര എന്ന ഈ രണ്ട് ആയത്തുകൾ ഓതിക്കഴിഞ്ഞപ്പോ പിശാജ് എന്ത് ചെയ്തു, ഷെയ്ത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിൽ അവിടെ വന്ന് ഓതി, ഖുർആൻ ഓതുന്ന രൂപത്തിൽ തിൽക്കൽ ഖറാനീഖുൽ ഉല വഇന്ന ശഫാഅതഹുന്ന ലതുർതജ എന്ന് പറഞ്ഞ് അതേ പ്രാസത്തിൽ കേട്ടാൽ ഖുർആന്റെ ആയത്താണെന്ന് തോന്നുന്ന രീതിയിൽ അവിടെ ഓതി. അപ്പോ ഇങ്ങനെ ഓതിയപ്പോ ഇതിന്റെ അർത്ഥം ഇതാണ്, തിൽക്കൽ ഖറാനീഖുൽ ഉല. ഖറാനീഖ് എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഒരു മരത്തിന്റെ പേരാണ്, മറ്റു ചിലര് ഒരു പിന്നെ ഒരു ചെടിയുടെ പേരാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അതുപോലെ പക്ഷിയുടെ പേരാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവരാണ് ഉയർന്നു നിൽക്കുന്ന ആ ഖറാനീഖ് എന്ന് പറയുന്നത്. വഇന്ന ശഫഅതഹുന്ന ലതുർതജ, അതായത് നേരത്തെ പറഞ്ഞ ഈ ലാത്തിയും ഉസ്സയും മനാത്തിയും അവരൊക്കെ വളരെ ഉയർന്ന സ്ഥാനമുള്ളവരാണ്. വഇന്ന ശഫഅതഹുന്ന ലതുർതജ, അവരുടെ ശഫഅത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് ഓതിക്കഴിഞ്ഞിട്ട് ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് നമുക്കറിയാം, ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുക എന്നാണ്. ഈ ആയത്തുകൾ കേട്ടപ്പോ അതിന്റെ ഇടയിൽ പിശാജ് കടത്തിക്കൂട്ടിയ ഈ വാക്കുകൾ ഇത് കേട്ടപ്പോ അവിടെ കൂടി നിന്നിരുന്ന മുശ്രിക്കുകൾ, മുസ്ലിം ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി മുശ്രിക്കുകൾ പോലും ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. കാരണം ഖുർആന്റെ ഈ മാധുര്യം, അതിന്റെ പിന്നെ സാഹിത്യ ഭംഗി, അതിന്റെ ശബ്ദ മാധുര്യം, ഇത് ആസ്വദിക്കാൻ വേണ്ടി. അപ്പൊ ഏതായിരുന്നാലും അവരിത് കേട്ടപ്പോ ഫസ്ജുദു ലില്ലാഹി വഅബ്ദു എന്നുള്ളത് സുജൂദിന്റെ ആയത്താണ്. നമുക്കറിയാം അവിടെ തിലാവത്തിന്റെ സുജൂദുണ്ട്. അപ്പൊ സഹാബത്തും അതുപോലെ നബിസ്ലമൊക്കെ അവിടെ സുജൂദ് ചെയ്തപ്പോ മുശ്രിക്കുകളും സുജൂദ് ചെയ്തു അവരുടെ സന്തോഷം കൊണ്ട്. കാരണം ഷിർക്കിന്റെ ഒരു വാക്ക് അതിന്റെ ഇടയിൽ വന്നല്ലോ, അവരുടെ ഇലാഹുകൾ കൊണ്ട് അവരുടെ ഈ വിഗ്രഹങ്ങൾ കൊണ്ട് ശഫാഅത്ത് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞല്ലോ എന്ന് കരുതി അവരൊക്കെ സുജൂദ് ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ കൂട്ടത്തിലുണ്ടായിരുന്ന അൽ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വയസ്സനായ ഒരു വ്യക്തി മുശ്രിക്കായിരുന്നു. അദ്ദേഹത്തിന് വയസ്സുകൊണ്ട് സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അദ്ദേഹം നിലത്തുനിന്ന് മണ്ണെടുത്തിട്ട് നെറ്റിയിൽ വെച്ച് സുജൂദ് ചെയ്യുന്നതുപോലെ കാണിച്ചു. അത്രക്ക് അവർക്ക് സന്തോഷമായി. ഇതാണ് ആ സംഭവം. ഈ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂചനയുണ്ട്. വേറൊരു ആയത്തിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ, നിനക്ക് മുമ്പ് ഒരു റസൂലിനെയോ നബിയെയോ പറഞ്ഞയച്ചിട്ടില്ല, ഇല്ലാ ഇദാ തമന്ന അൽക ഷൈത്താനു ഫീ ഉംനിയതിഹി, എങ്ങനെയായിട്ടല്ലാതെ, ഇല്ലാ ഇദാ തമന്ന, ആ നബി തമന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ഖുർആൻ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം ഒരു വാക്ക് അത് നല്ല ഈണത്തിൽ ഓതിയാൽ എന്നുള്ള അർത്ഥമുണ്ട്. ആ പ്രവാചകൻ അങ്ങനെ ഓതിയാൽ ഇല്ല ഇദാ തമന്ന അൽക ഷൈത്താൻ ഫി ഉംനിയതിഹി, ആ പാരായണത്തിൽ തിലാവത്തിൽ പിശാജ് അവന്റെ വക കൂട്ടിച്ചേർക്കാതിരിക്കുകയില്ല, പിശാജ് ഇതുപോലെയുള്ള സംശയമുണ്ടാക്കും. ഫൻസഖുല്ലാഹുമായുൽക ഷൈത്താൻ, പക്ഷെ അള്ളാഹു തആല പിശാജ് കൊണ്ടുവന്ന ആ വാക്കിനെ നസ്ഖ് ചെയ്യും, അതിനെ മായ്ച്ചു കളയും. ഫുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി, പിന്നീട് അള്ളാഹു അവന്റെ ആയത്തുകളെ സ്ഥിരപ്പെടുത്തും. അഥവാ പിശാജ് കൊണ്ടുവന്ന വാക്ക് ഖുർആനിൽ സ്ഥിരപ്പെടുകയില്ല, ഒരു സഹാബിയും അത് പഠിക്കുകയില്ല, അത് ആ ഓത്തോടുകൂടി കഴിഞ്ഞുപോകും. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാ ഹിക്മത്തും ഉള്ളവനും ആകുന്നു. ലിയജ്അല മാ യുൽഖി ശൈത്താനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദ്, എന്തിനു വേണ്ടിയാണ് പിശാജിനെ ഇങ്ങനെ അവിടെ ഒന്ന് ശബ്ദമുണ്ടാക്കാൻ അള്ളാഹ അനുവദിക്കുന്നത്? മനസ്സിൽ രോഗമുള്ള നിഫാഖുള്ള ആളുകൾക്ക് ഒരു പരീക്ഷണമായിട്ട്. വൽഖാസിയത്തി ഖുലൂബുഹും, അതുപോലെ തന്നെ മനസ്സ് കടുത്തുപോയ ആളുകൾക്ക് ഒരു പരീക്ഷണമായിട്ട്. വഇന്ന വാലിമീന ലഫീ ശിഖാഖിം ബഈദ് വലിയഅലമ അല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക ഫയുഅ്മിനു ബിഹി, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവത്തെക്കുറിച്ച് സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം പറഞ്ഞതിന്റെ സനദിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ മുൻഗാമികൾ അധികവും ഇത് സഹീഹാക്കിയിട്ടുള്ളതാണ്. ഇനി ഇത് സഹീഹാണെങ്കിൽ തന്നെ ഇതിൽ യാതൊരു ഇഷ്കാലിന്റെയും ആവശ്യമില്ല, യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. കാരണം എന്താണ്, പിശാജാണ് അവിടെ വന്ന ശബ്ദം ഉണ്ടാക്കിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ട് പോലുമില്ല പിശാജ് അത് ഓതിയ സംഭവം. അങ്ങനെ ആ സംഭവം കഴിഞ്ഞുപോയി. ഏതായിരുന്നാലും ഇവിടെ ഇദ്ദേഹം ഇതിവിടെ എടുത്തു കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ സംഭവം കഴിഞ്ഞപ്പോ എന്ത് ഒരു വാർത്ത പ്രചരിച്ചു മക്കയിൽ, മുശ്രിക്കുകൾ പ്രചരിപ്പിച്ചു മുഹമ്മദും നമ്മളായിട്ട് സുൽഹായിട്ടുണ്ട്. അവര് കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്നാണ് ഈ വരികൾ കേൾക്കുന്നത്. അപ്പൊ അവര് പ്രചരിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നമ്മുടെ ഇലാഹുകളെ ആരാധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ സുലഹിലായി എന്ന് പറഞ്ഞ അവർ പ്രചരിപ്പിച്ചു. ഈ വാർത്ത ആ സമയത്ത് ഹബശയിലേക്ക് ഹിജ്റ പോയിരുന്ന മുഹാജിറുകളായിട്ടുള്ള ആദ്യ മുഹാജിരിങ്ങൾ അവരും ഈ വാർത്ത അറിഞ്ഞ് അങ്ങനെ അവർ മക്കയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. കാരണം രണ്ടുപേരും നന്നായി എന്ന് പറഞ്ഞിട്ട് അവർ മടങ്ങി. അങ്ങനെ മക്കയിലെത്തിയപ്പോഴാണ് ഇത് തെറ്റായിരുന്നു എന്നുള്ള വിവരം അവരറിഞ്ഞത്. ഇപ്പൊ ഇവിടെ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മുശ്രിക്കുകൾ മുഹമ്മദ് നമ്മുടെ ദീനിലെത്തി എന്ന് പ്രഖ്യാപിച്ചു. എപ്പോ? ഇവരുടെ ശഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞോടുകൂടി. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളും തമ്മിലുള്ള പ്രശ്നം അതായിരുന്നു. ഈ ആളുകൾക്ക് ശഫാഅത്ത് ഉണ്ടോ ഇല്ലേ എന്നായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. അതല്ല, ഒരു സൃഷ്ടാവിനെ കുറിച്ച് ഇതിലൊന്നും പറയുന്നില്ല. അള്ളാഹിനെ പോലെ വേറെ റബ്ബുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ശഫാഅത്ത് പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ശഫാഅത്തിന് ഉറപ്പില്ല, പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ അവരെന്ത് തീരുമാനിച്ചു? ഇതാ ദീൻ രണ്ടും ഒന്നായി എന്നവർ പ്രഖ്യാപിച്ചു. അപ്പൊ ഈ രണ്ട് ദീൻ തമ്മിൽ വേർതിരിയുന്ന കാര്യം മുശ്രിക്കുകളുടെ ദീനും മുഅഹിദീങ്ങളുടെ ദീനും അള്ളാഹുവിന്റെ ദീനും അതുപോലെ പിശാചിന്റെ ദീനും തമ്മിൽ വേർതിരിയുന്നത് എന്താണ്? ഈ ഒരു കാര്യത്തിലാണ്. അള്ളാഹുവിന്റെ ശഫാഅത്ത് അത് കിട്ടാൻ വേണ്ടി മറ്റൊരാളോട് വിളിച്ചു തേടാമോ പ്രാർത്ഥിക്കാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തർക്കം റസൂലും ശത്രുക്കളും തമ്മിലുണ്ടായിരുന്നത് എന്ന് ഇത് ഒന്ന് മനസ്സിലാക്കാം. ഇതാണ് മൂന്നാമത്തെ സംഭവം. നാലാമത്തെ സംഭവം അൽമൗദു അർറാബി ഖിസ്സതു അബി ത്വാലിബ്, അബൂ ത്വാലിബിന്റെ കഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അബൂ ത്വാലിബിന്റെ കഥ. അബൂ ത്വാലിബ് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായിരുന്നു, പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബ്. അദ്ദേഹം മക്കയിലെ അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരനും അതുപോലെ തന്നെ നേതാവുമൊക്കെ ആയിരുന്നു, വിശ്വസ്തനായൊരു വ്യക്തിയായിരുന്നു, വളരെ നല്ലവനായി പേരെടുത്തിട്ടുള്ള ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ വഫാത്തായതിനു ശേഷം ഉപ്പാന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം വിശ്വാസമായി വളർത്തി. അദ്ദേഹം മരണപ്പെട്ടപ്പോ പിന്നെ വളർത്തിയത് അബൂ ത്വാലിബ് ആയിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, ഖിസ്സത്തു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ കഥ. ഫമൻ ഫഹിമഹ ഹസനൻ, ആർക്കാണോ ആ കഥ ശരിക്കും മനസ്സിലാക്കിയത്, ആ കഥ ശരിക്കും മനസ്സിലാക്കിയത്, വതഅമ്മല ഇഖറാറഹു ബിത്തൗഹീദ്, തൗഹീദ് അംഗീകരിച്ചിരുന്ന ആളായിരുന്നു അബൂ ത്വാലിബ് എന്ന് മനസ്സിലാക്കിയാൽ, വഹസ്സന്നാസ അലൈഹി, തൗഹീദ് മനസ്സിലാക്കിയത് മാത്രമല്ല തൗഹീദ് സ്വീകരിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകൂടി ചെയ്തിട്ടുണ്ട്, തൗഹീദിലേക്ക് ദാവത്ത് ചെയ്തിട്ടുണ്ട് ആര്? അബൂ ത്വാലിബ്. വതസ്ഫീഹ ഉഖൂലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ വിഡ്ഢികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അബൂ ത്വാലിബ്. വമഹബ്ബതഹു ലിമൻ അസ്ലമ വഖല അശ്ശിർക്ക്, ശിർക്ക് ഉപേക്ഷിച്ച് മുസ്ലിമായ ആളുകൾ അബൂ ത്വാലിബ് ഇഷ്ടമായിരുന്നു. ثم بذل عمره وماله واولاده وعشيرته في نصره رسول الله صلى الله عليه وسلم, അതിനും പുറമെ സ്വന്തം നഫ്സ്, സ്വന്തം ജീവിതം, സ്വന്തം മക്കളെ, കുടുംബത്തെയൊക്കെ, പണമൊക്കെ മുഹമ്മദ് നബി സാഹിമയുടെ ദീനിനു വേണ്ടി, തൗഹീദിന്റെ ദീനിനു വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബി സാഹിമയുടെ ദാവത്തിന് തടയാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അപ്പൊ അബൂ താലിബാണ് ഇവർക്ക് തടസ്സം. അബൂ താലിബ് ഉള്ളതുകൊണ്ട്, അദ്ദേഹം വലിയ നേതാവായതുകൊണ്ട് ഇവർക്ക് മുഹമ്മദിനെ കൊല്ലാൻ സാധിക്കുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുഹമ്മദ് നബി സാഹിസ്ലമയെയും ബനു ഹാഷിമിനെയും നബി സാഹിസ്ലമയുടെ കുടുംബത്തെയും അവരുപരോധിക്കാൻ തീരുമാനിച്ചു. ഷഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ 3 വർഷത്തോളം അവരവിടെ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. അവരുമായി വിവാഹബന്ധമില്ല, കച്ചവടം പാടില്ല, ഒന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുശ്രിക്കുകൾ അവരെ ഒറ്റപ്പെടുത്തി. ആ സമയത്ത് പട്ടിണി കിടന്ന് ആ മലയിൽ കിട്ടുന്ന ഭക്ഷണം കഴിച്ച്, നമുക്കറിയാം മക്കയിലുള്ള ഒരു മല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാവുക, മരുഭൂമിയാണ്, അതിൽ ചെറിയ എന്തെങ്കിലും ചെടികളുണ്ടാകും, അതൊക്കെ കഴിച്ച് 3 വർഷം അബൂ ത്വാലിബ് അവിടെ കഴിഞ്ഞു, ത്യാഗം സഹിച്ചു സ്വന്തം മക്കളെയും കുടുംബത്തെയൊക്കെ കൂട്ടി. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തു. ഇല അൻമാത്ത്, മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായിയായി സംരക്ഷണനായി അദ്ദേഹം ഉറച്ചു നിന്നു. ഈ ഇത്രയും കാര്യം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സുമ്മ സബറഹു അലൽ മശഖത്തിൽ അദീമത്തി വല അദാബത്തിൽ ബാലിഗ, മുശ്രിക്കുകളുടെ ശത്രുത, അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, അതൊക്കെ അദ്ദേഹം നേരിട്ടു. ലാക്കിൻ, പക്ഷേ ലമ്മാ ലം യദ്ഖുൽ ഫീഹി, അദ്ദേഹം ഇസ്ലാമിൽ പ്രവേശിച്ചില്ല. വലം യതബറ മിൻ ദീനിഹിൽ അവ്വൽ, തന്റെ ദീൻ, മുശ്രിക്കുകളുടെ ദീൻ, ജാഹിലിയ ദീൻ, അതിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിച്ചതുമില്ല, ആ ദീൻ ഉപേക്ഷിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ലം യസർ മുസ്ലിമൻ, ഒരു മുസ്ലിമായി അദ്ദേഹത്തെ കണക്കാക്കാൻ സാധ്യമല്ല. മാ അന്നഹു യഅ്തദിറു മിൻ ദാലിക്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉസുറുകളുണ്ട് പറയാൻ, ന്യായങ്ങളുണ്ട്. എന്താണ്? ബിഅന്ന ഫീഹി മസബ്ബതുൻ ലിഅബീഹി അബ്ദുൽ മുത്തലിബ്. ആ ദീന് വിട്ടാല് തന്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന് ചീത്തപ്പേരാണ്, വാപ്പാന്റെ ദീൻ ഉപേക്ഷിച്ചു എന്ന് ആളുകൾ പറയും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ദീനിൽ നിന്നത്. വലി ഹാഷിം, അതുപോലെ അദ്ദേഹത്തിന്റെ ഉപ്പയായ ഹാഷിം ഹാഷിമിന് അപമാനമായി മാറും. വഗൈരിഹിമ മിൻ മശായിഖിഹിം, അവരുടെ നേതാക്കന്മാരായ മറ്റ് ഖബീലയുടെ നേതാക്കന്മാർക്കൊക്കെ അതൊരു അപമാനമാകും എന്ന് പറഞ്ഞിട്ടായിരുന്നു അബൂ താലിബ് മടിച്ചു നിന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അബൂ താലിബ്. ഇത്രയും ഉദ്റുകൾ അബൂ താലിബിനുണ്ട്. അബൂ താലിബിന്റെ അറിയപ്പെട്ട ഒരു കവിതയുണ്ട്, അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന. വലഖദ് അലിംതു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, ബി അന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദിന്റെ ദീനാണ് മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന, സൃഷ്ടികൾ കൊണ്ടു നടക്കുന്ന ദീനുകൾ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ളത് ഇസ്ലാമാണ് എന്നെനിക്കറിയാം. അപ്പൊ മഅരിഫത്തുണ്ട്, മനസ്സിലെ അറിവുണ്ട്. ലൗലൽ മലാമത്തു ഔ ഹദാരി മസബ്ബത്തിൻ, എനിക്ക് ആളുകളുടെ ആക്ഷേപം അല്ലെങ്കിൽ തെറി ഇതൊന്നും പേടിയില്ലായിരുന്നെങ്കിൽ മുബീന, ഞാൻ വ്യക്തമായി ഇത് പ്രഖ്യാപിച്ച് മുസ്ലിമായി നടക്കുമായിരുന്നു. അപ്പൊ ആക്ഷേപം പേടിച്ചിട്ടാണ്, തെറിവിളി പേടിച്ചിട്ടാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ ദീനിൽ പ്രവേശിക്കാതിരുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലാമിയ, ലാമ കൊണ്ട് അവസാനിക്കുന്ന ഒരു കവിതയുണ്ട്, അറിയപ്പെട്ടൊരു കവിതയുണ്ട്, ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ത്യാഗങ്ങളൊക്കെ സഹിച്ചു. പക്ഷെ എന്താണ് കുഴപ്പം? തന്റെ ദീനിനെ തള്ളിപ്പറഞ്ഞില്ല, മുമ്പ് ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞില്ല. അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ ആ വിഗ്രഹങ്ങളെയും ആ പഴയ ദീനെയും തള്ളിപ്പറയാൻ തയ്യാറായില്ല. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷം വരെ അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ക്ഷണിക്കുന്നത്? ഇത്രയൊക്കെ ചെയ്തു, അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ശഫാഅത്ത് മാത്രമാണ് ചോദിക്കുന്നത്, അതിന് പുറമെ ഇസ്ലാമിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ എല്ലാം കൂടി കൂട്ടി അങ്ങ് രക്ഷപ്പെട്ടു പോയിക്കോളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹത്തെ ഒരു മുശ്രിക്കായി തന്നെ, കാഫിറായി തന്നെ പരിഗണിക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. ഇന്ന് പല ആൾക്കാരും നമുക്ക് കാണാം, ഇസ്ലാമിന് എന്തെങ്കിലും സഹായം ചെയ്താൽ പിന്നെ ഒരു മുസ്ലിമിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും സ്ഥാനമൊക്കെയാണ് അവർക്ക് കൊടുക്കുക. യഥാർത്ഥത്തിൽ അത് അവരോട് ചെയ്യുന്ന ഒരു ചതി കൂടിയാണ്. അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അവർക്ക് തോന്നൂല, ക്ഷണിക്കൂല, ക്ഷണിച്ചാൽ ഈ വരുന്ന സഹായങ്ങളൊക്കെ നിന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഞങ്ങൾ നോക്കണം, അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൗതികമായി നോക്കിയാൽ, അസ്ബാബുകളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ വലിയ നഷ്ടമാകുമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച അതോടുകൂടി മുശ്രിക്കുകൾ അബൂ താലിബിനെയും കൊല്ലും, നബിയും കൊല്ലും. അബൂ താലിബ് കാഫിറായി അവരുടെ ദീനിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തോട് അവർക്ക് ബഹുമാനം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉപദ്രവിക്കാത്തത്. പക്ഷെ എന്നിട്ടും ഇത്രയും കുടുങ്ങിയ സമയത്തും അബൂ താലിബിനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. നമുക്കറിയാം മക്കത്തുനിന്ന് ഹിജ്റ പോകുന്നതിന് മുമ്പായിട്ട് അബൂ താലിബ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മക്കയിൽ ആ കഷ്ടപ്പാട് സഹിക്കുന്നതിനിടയിലും അബൂ താലിബിന് ഇസ്ലാമിലേക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അബൂ താലിബിനോട്. അപ്പൊ ഇത് പറഞ്ഞാലിപ്പോ ഇയാളുടെ സഹായം നിന്നുപോകും, അല്ലെങ്കിൽ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചാലും ബുദ്ധിമുട്ടാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിട്ടില്ല. അത് അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹു അബൂ താലിബ് മുസ്ലിമാക്കാൻ അള്ളാഹുവിന്റെ ഖദറുണ്ടായിരുന്നില്ല, അത് ഇസ്ലാമിന് ഉപകാരപ്പെടുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു നമുക്കറിയാത്ത മാർഗങ്ങൾ സ്വീകരിക്കും. ഇന്ന അള്ളാഹു ലയൻ സുർഹാദീന ബിറജുൽ ഫാജിർ, ഒരു തമ്മാടിയെ കൊണ്ട് അള്ളാഹു ഇസ്ലാമിനെയും മുസ്ലിമിനെയും ചിലപ്പോൾ സഹായിക്കും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെയും ഈമാന്റെയും അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുമ്പോഴും പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇസ്ലാം എത്ര സേവനം ചെയ്ത ആളാണ്, ഞങ്ങൾ ഒരുപാട് സഹായിച്ച ആളാണ് എന്നല്ല. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സേവനമൊക്കെ ചെയ്തത് നല്ല ഉപകാരമാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, കലിമത്തുൻ ഉഹാജുലക ബിഹാ ഇൻദല്ലാഹ്, ആ ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹുവിനോട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു, ഷഫാഅത്ത് പറയാം. ഫഖാല ലഹു അബൂ ജഹൽ വമൻ മഅഹു, അബൂ ജഹലും കൂട്ടരും അവിടെ അടുത്തുണ്ടായിരുന്നു. അതത്രുഖു ദീന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ദീൻ വിട്ടു പോവുകയാണോ എന്ന് ചോദിച്ചു. ഫഅആദ അലൈഹി റസൂൽ, അബു റസൂൽ സാഹിബ് വീണ്ടും ആവർത്തിച്ചു. ഫഅആദ, അബൂ ജഹൽ വീണ്ടും ഇതന്നെ പറഞ്ഞു. അതത്രുഖു ദീന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ദീൻ ഉപേക്ഷിച്ച് പോവുകയാണോ? അങ്ങനെ അവസാനം ثم كان اخر ما قال, മരിക്കുമ്പോൾ അവസാനമായിട്ട് പറഞ്ഞ വാക്കെന്തായിരുന്നു? അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ ദീനിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയി. فقال النبي صلى الله عليه وسلم نبي صلى الله عليه وسلم استغفرن لك ما لم انها الله വിലക്കാത്തരത്തോളം കാലം ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറഞ്ഞു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നന്ദി ഉണ്ടായിരുന്നു സഹായിച്ചതിന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി, മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, നരകാവകാശികളാണിവർ എന്നുറപ്പായതിനു ശേഷം, അഥവാ മുശ്രിക്കായി മരിച്ചു എന്നുറപ്പായതിനു ശേഷം, പിന്നെ എത്ര അടുത്ത കുടുംബക്കാരായാലും മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ നബിക്കോ മുഅ്മിനീങ്ങൾക്കോ അനുവാദമില്ല എന്ന് അല്ലാഹുവിന്റെ ആയത്ത് വന്നു. അതിറങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യാമെന്നുള്ള ആ പദ്ധതി ഉപേക്ഷിച്ചു. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? ഒരാൾക്ക് എന്തൊക്കെ ഉദ്ദുകൾ പറയാനുണ്ടായിട്ടും കാര്യമില്ല, ഇസ്ലാമിന് സേവനം ചെയ്തു എന്നൊരു കാര്യമില്ല. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇസ്ലാം സ്വീകരിച്ച് മറ്റുള്ള ആലിഹത്തിനെ, വിഗ്രഹങ്ങളെ തള്ളി പറയുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബക്കാരനാണ് അബൂ താലിബ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബമാണ്, അതും അദ്ദേഹത്തിന് യാതൊരു ഉപകാരവും ചെയ്തിട്ടില്ല. അടുത്ത സംഭവം അൽമൗദു വൽ ഖാമിസ്, അഞ്ചാമത്തെ സംഭവം ഖിസ്സത്തുൽ ഹിജ്റ, ഹിജ്റയുടെ കഥയാണ്. വഫീഹ മിനൽ ഫവാഇദി വൽ ഇബർ മാ ലാ യഅരിഫു അക്സറു മൻ ഖറഅഹ. ഷൈഖുൽ ഇസ്ലാം പറയുകയാണ്, ഹിജ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്ത് ചെയ്തു. ആദ്യം രഹസ്യമായി ദാവത്ത് ചെയ്തു, പിന്നീട് പരസ്യമായി ദാവത്ത് തുടങ്ങി. അതിനുശേഷം പലവിധത്തിലുള്ള ഉപദ്രവങ്ങളുണ്ടായി. ഈ ഉപദ്രവങ്ങൾ സഹിക്കാവുന്നതിലപ്പുറമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റക്കുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ ആദ്യം ഹബശയിലേക്ക് കടൽ കടന്ന് എത്യോപ്യയിലേക്ക് ആണ് സ്വഹാബത്ത് ഹിജ്റ പോയത്. രണ്ട് പ്രാവശ്യമായി സ്വഹാബത്ത് ഹബശയിലേക്ക് ഹിജ്റ പോയി. ഈ സംഭവം ഇബ്നു ദുഹ പറയുകയാണ്, വഫീഹ മിനൽ ഫവായിദ്, ഹിജ്റയുടെ ഈ കഥയിൽ ഒരുപാട് ഫായിദകളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. ആ ഗുണപാഠങ്ങളുടെ പ്രത്യേകത എന്താണ്? മാ ലാ യഅരിഫു അക്സറു മൻ ഖറഅഹ, ഈ ഹിജ്റയുടെ കഥ വായിക്കുന്ന അധികം ആളുകൾക്കും അറിയാത്ത ഫായിദകളാണ് എന്ന് പറഞ്ഞാൽ, സീറ പഠിക്കും, നബി സാഹിബിന്റെ ചരിത്രം വായിക്കും, ഒരുപാട് കിതാബുകൾ വായിച്ചിട്ടുണ്ടാകും ഈ വിഷയത്തിൽ, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ കഥയുടെ ഗുണപാഠം, എന്താണ് ഈ കഥയുടെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കാത്തവരാണ് അധികം ആളുകളും. ഹിജ്റ എന്നുള്ള വാക്ക് ഹജർ, ഹ ജീംറ എന്നുള്ള മൂന്ന് അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ട്, അതാണ് ഹിജ്റ എന്നുള്ളത്. ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സാധാരണ ബന്ധം മുറിക്കുന്നതിന്, തെറ്റുന്നതിന്, പണങ്ങുന്നതിന് ഹജർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ലാ യഹല്ലു ലിമുഅ്മിനിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ്, മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു മുസ്ലിം തന്റെ സഹോദരനുമായി പിണങ്ങാൻ പാടില്ല എന്നുള്ള ഹദീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അനുസരണയില്ലാത്ത ഭാര്യമാരെ അവരെ എങ്ങനെയാണ് പിന്നെ ശിക്ഷണം നൽകേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഫഹ്ജുറൂഹുന്ന, അവരുമായി അകന്നു നിൽക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹജർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ്, ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഹജർ പല രൂപത്തിലുണ്ട്. ശറഅ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഹജർ, പാപങ്ങൾ ഉപേക്ഷിക്കുക, അതുപോലെ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വൻപാപങ്ങൾ ഫിസ്ക് ചെയ്യുന്ന ആളുകളുമായി അകന്നു നിൽക്കുക, അതുപോലെ തന്നെ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നാടുകൾ ഉപേക്ഷിക്കുക, അതിന് ഹിജ്റ എന്നുള്ള വാക്ക് ശറഅയിൽ ഉപയോഗിക്കും. ഹിജ്റ എന്ന് പറഞ്ഞാൽ മുത്തലക്കായിട്ട് വെറുതെ ഹിജ്റ എന്നുള്ള വാക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വിശദീകരണമില്ലാതെ വാക്ക് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം അൽ ഇൻതിഖാലു മിൻ ബലദി ശിർക്കി ഇലാ ബലദിൽ ഇസ്ലാമി ലി അജ്ലി ദീൻ, ദീനിന് വേണ്ടി കൂടുതൽ നന്നായി അള്ളാഹു അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആ നിയത്തോടുകൂടി ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് താമസം മാറ്റുക, അങ്ങോട്ട് പോവുക, അതാണ് ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം. ഇതാണ് ശറഇയായ ഹിജ്റ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും ധാരാളം ഫദ്ല് പറഞ്ഞിട്ടുള്ളതുമായ ഒരു പ്രവൃത്തിയാണ്. അള്ളാഹു തആല പറഞ്ഞു അല്ലദീന ആമനു വഹാജറു വജാഹദു. ഹിജ്റ എന്നുള്ള വാക്ക് ഈമാനിന്റെയും ജിഹാദിന്റെയും ഇടയിലാണ് അള്ളാഹു ഉപയോഗിച്ചത്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുസ്ലിമാവുക, മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അടിസ്ഥാനം, നരകത്തിൽ നിന്നുള്ള രക്ഷ. അതുപോലെ തന്നെ ജിഹാദ് ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന ഷിആറാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. വദർഹുവത്തു സനാമിഹിൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഹിജ്റ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഇനി ഹിജ്റ എന്നുള്ളത് ഈ അമൽ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് എന്നാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ. ഒരു കാലത്തും അവസാനിക്കാത്തതാണ്. വൽ ഹിജ്റത്തു ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ സാഅ, അന്ത്യദിനം വരെ ഹിജ്റ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജ്റയെ പ്രോത്സാഹിപ്പിച്ച് നിരവധി ആയത്തുകളുണ്ട്. ഹിജ്റയെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അവര് വിശദമായി തഫ്സീലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ നിർബന്ധമാകുന്ന സന്ദർഭങ്ങളുണ്ട്, അതുപോലെ തന്നെ മുസ്തഹബ്ബാകുന്ന സന്ദർഭമുണ്ട്. അതെന്താണ് വ്യത്യാസം? ഉലമാക്കൾ പറയുന്നത് ഒരാൾക്ക് തന്റെ ദീൻ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ, നിലനിർത്താൻ സാധിക്കില്ലെങ്കിൽ, ഒരു കാഫിർ രാജ്യത്ത്, അനിസ്ലാമിക രാജ്യത്ത് ഒരാൾക്ക് തന്റെ ദീൻ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ, തൗഹീദും അതുപോലെ തന്നെ തന്റെ അഖീദയും തഖ്വയും നിലനിർത്തി ജീവിക്കാൻ സാധിക്കുകയില്ല എന്നായാൽ ഹിജ്റ അവന് വാജിബാകും. അതോടൊപ്പം അവന് ഹിജ്റ പോകാനുള്ള കഴിവുമുണ്ടെങ്കിൽ, അത് ഇസ്ലാമിൽ എല്ലാ നിയമങ്ങൾക്കും ബാധകമാണ്, കഴിവില്ലാത്തൊരു കാര്യം ഇസ്ലാമിൽ വാജിബാവുകയില്ല. നേരെ മറിച്ച് ഒരാൾക്ക് മറ്റൊരു മുസ്ലിം രാജ്യത്ത് പോയി ജീവിക്കാനുള്ള കഴിവുമുണ്ട്, താൻ ജീവിക്കുന്ന നാട്ടിൽ ഇസ്ലാം പരസ്യമായി കൊണ്ടു നടക്കാൻ സാധിക്കുകയുമില്ല എന്നായാൽ ഹിജ്റ വാജിബാകും. ഇനി ഒരാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും കാഫിർ രാജ്യത്ത് തന്നെ, എന്നാൽ ഒരു മുസ്ലിം രാജ്യത്ത് പോയി ജീവിക്കാനും അയാൾക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവന് ഹിജ്റ മുസ്തഹബാണ്, സുന്നത്താണ്. കാരണം ആ മുസ്ലിം രാജ്യത്ത് പോയാൽ എന്തായാലും ഒരു കാഫിർ രാജ്യത്തെക്കാൾ കൂടുതൽ നന്നായി അവന് തന്റെ ദീൻ പാലിച്ച് ജീവിക്കാൻ സാധിക്കും. അതുപോലെ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ എണ്ണം കൂട്ടാൻ അവന് സാധിക്കും. ഒരു മുസ്ലിം രാജ്യത്തായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടുന്നത്. അവിടെ നമ്മളുടെ എണ്ണം ഒരു മുസ്ലിമായിട്ടാണ് കൂട്ടുക, മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ എണ്ണം അവിടുത്തെ ഒരു ആളായിട്ടാണ് നമ്മൾ എണ്ണുന്നത്. എന്തെങ്കിലും ഒരു അത്യാവശ്യഘട്ടം വരുമ്പോൾ നമുക്ക് അവിടുത്തെ നാട്ടുകാരനായിട്ടേ പെരുമാറാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പല ഗുണങ്ങളും മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ടുണ്ട്. അതുകൊണ്ടാണ് അത് മുസ്തഹബാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ കാര്യമായ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഹ്ലു സുന്നത്തിന്റെ മിക്കവാറും ഉലമാക്കൾ പറയുന്ന കാര്യമാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ നിർബന്ധമായ സാഹചര്യത്തിൽ തന്റെ ദീൻ കൊണ്ടു നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരു മുസ്ലിം രാജ്യത്തേക്ക് മാറാൻ സാധിച്ചിട്ടും അത് ചെയ്യാതെ ദീൻ ഒഴിവാക്കി പാപങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ തന്റെ അഖീദ മറച്ചുവെച്ച് ഒരു കാഫിർ രാജ്യത്ത് ജീവിച്ച് മരിച്ചുപോയ ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, മലക്കുകൾ വളരെ ക്രൂരമായി റൂഹ് പിടിക്കുന്ന ആളുകളുണ്ട്. ഖാലു ഫീമ കുൻതും, അവർ ഈ മരിക്കാൻ പോകുന്ന ആളോട് ചോദിക്കും, വളരെ മോശമായ ഒരു മരണത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നമുക്കറിയില്ല നമ്മുടെ മരണം എങ്ങനെയായിരിക്കും. അപ്പൊ മോശമായ ഒരു വിഭാഗം, മരണം മോശമാകുന്ന ഒരു കൂട്ടരെ കുറിച്ച് അള്ളാഹു പറയാണ്, അവരെ അടിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടായിരിക്കും അവരുടെ റൂഹ് പിടിക്കുക. ഖാലു ഫീമ കുൻതും, നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. ഖാലു കുന്നാ മുസ്തദാഫീന ഫിൽ അർദ്, അവർ പറയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ദുർബലരായിരുന്നു, ഞങ്ങൾക്ക് ദീൻ പരസ്യമായിട്ട് കൊണ്ടുനടക്കാൻ സാധിച്ചില്ല, ശത്രുക്കളെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന ഇന്ന തെറ്റുകളൊക്കെ ചെയ്തത് എന്ന് പറയും. ഖാലു, മലക്കുകൾ പറയും, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, അള്ളാഹു ഈ ഭൂമി ഇങ്ങനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആദം നബിയെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അള്ളാഹുവിനനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിൽ അള്ളാഹു കാണുന്നതൊക്കെ സൃഷ്ടിച്ചത്. അപ്പൊ ഇത്രയും വിശാലമായിരുന്നില്ല ഈ ഭൂമി, നിങ്ങൾക്ക് മറ്റൊരിടത്ത് പോയി ജീവിക്കാമായിരുന്നില്ലേ, ഫതുഹാജിറു ഫിഹ, നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാമായിരുന്നില്ലേ എന്ന് മലക്കുകൾ ചോദിക്കും. ഫഉലാഇക മഅവാഹും ജഹന്നം വസാഅത് മസീറ, അവരുടെ സങ്കേതം നരകമാകുന്നത് എത്ര ചീത്ത സങ്കേതമാണ്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന് പേടിപ്പെടുത്തുന്ന ഒരായത്താണ്. നമുക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോവുക എന്നുള്ളത് നിർബന്ധമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ അത് ചെയ്യാറുണ്ട്. നമുക്ക് ദുനിയാവിന്റെ സൌകര്യം, ഇന്ന സ്ഥലത്ത് പോയാൽ കച്ചവടം നടക്കും, അല്ലെങ്കിൽ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി സമാധാനമുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും അതിൽ വിളിച്ചു വരുത്തില്ല. നമ്മൾ എന്തായാലും അവിടെ തന്നെ പോയി ജീവിക്കും. നമ്മൾ ജനിച്ചത് ഈ കാട്ടിലാണ്, അതുകൊണ്ട് ഞാൻ ഈ കാട്ടിൽ തന്നെ ജീവിച്ചു മരിക്കും എന്നും നമ്മൾ ആരും തീരുമാനിക്കില്ല. അപ്പൊ നമുക്കൊരു നാടിനോടുള്ള സ്നേഹമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ദീനിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. എന്നാൽ ഒരു സംഗതി യാഥാർത്ഥ്യമാണ്, ഇന്നുള്ള മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും സാധിക്കാത്തൊരു കാര്യമാണ് ഹിജ്റ എന്നുള്ളത്. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? ഒരു നാടും സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഉലമാക്കൾ പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഈ ഹിജ്റ സാധിക്കുകയില്ലെങ്കിലും ലജ്നത്ത് ദായിമയൊക്കെ ഫത്വ കൊടുത്തിട്ടുള്ള സംഗതിയാണ്, ഓരോ നാട്ടിലും എവിടെയാണോ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ളത് അവിടെ പോയി ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഹദീസുണ്ട്, ലാ യതറാ നാറാഹുമ, ഒരു മുഅ്മിനിന്റെയും കാഫിറിന്റെയും തീ രണ്ടും തമ്മിൽ കാണുകയില്ല എന്നാണ്. അയൽവാസിയായിട്ട് ഒരു കാഫിർ ഉണ്ടാവുകയില്ല, അതാണ് അസല്. ചിലപ്പോൾ അവരുടെ ഒന്ന് താമസിക്കും, നമുക്ക് തടയാനൊന്നും സാധിക്കില്ല. അള്ളാന്റെ റസൂലിന് അയൽവാസിയായിട്ട് യഹൂദി ഉണ്ടായിരുന്നു. പക്ഷെ അടിസ്ഥാനം എന്താണ്? അവരും നമ്മളും കൂടിക്കലർന്ന് ജീവിക്കുക എന്നുള്ളത് ശരിയല്ല. അപ്പോൾ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ അടുത്ത്, നമുക്ക് എത്താൻ പറ്റുന്ന പരിധിയിൽ എവിടെയാണോ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് അവിടെ ജീവിക്കുക. അത് കുറച്ച് കഷ്ടപ്പാട് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ദീനിന് അതായിരിക്കും ഖൈർ എന്നത് യാതൊരു സംശയവുമില്ല. അപ്പോ ഇതാണ് ഈ ആയത്തിന്റെ താല്പര്യം. അങ്ങനെ സാധിച്ചിട്ട് ഹിജ്റ ചെയ്യാതെ തന്റെ ദീൻ നശിച്ചുപോയ ആളുകൾ, നമുക്കറിയാവുന്നതാണ്, നമുക്ക് അനുഭവമുള്ളതാണ്, മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞ ചെറിയ ശതമാനം മാത്രമുള്ള നാടുകളിൽ, നമ്മുടെ നാട്ടിൽ തന്നെ തെക്കോട്ടൊക്കെ പോയാൽ അവിടെ കുഫാറുകളുടെ ഇടയിൽ ജീവിച്ച് വേർതിരിച്ചറിയാൻ സാധിക്കില്ല. മുസ്ലിം ഏതാണ്, കാഫർ ഏതാണ് നമുക്കറിയാൻ സാധിക്കില്ല. അവരുടെ പേര്, അവരുടെ വസ്ത്രം, അവരുടെ ചടങ്ങുകൾ, ചിലപ്പോ വിവാഹം പോലും അവരുമായിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നാടുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. ഈ ഹിജ്റയുടെ അഹ്കാമുകളല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഹിജ്റയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വലാക്കിൻ മുറാദുനൽ ആൻ, ഇബ്നു അബ്ദുൽ വഹാബ് പറയുകയാണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്? മസ്അലത്തുൻ മിൻ മസായിലിഹ, ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് പറയാനുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ച്. പക്ഷെ അതിലൊരു മസ്അലയാണ് ഇവിടെ പറയുന്നത്. വഹിയ, അതെന്താണ്? അന്ന മിൻ അസ്ഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം من لم يهاجر من غير شك في الدين وتزيين دين المشركين. ഒരു വിഭാഗം സഹാബത്ത് ഹിജറ പോയില്ല. നബി സാഹുലം മദീനയിലേക്ക് പോയപ്പോ നമുക്കറിയാം എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു പോവാൻ. മദീനക്കാരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. മക്കയിൽ ദീനോട്ട് പരസ്യമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുകയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരസ്യമായിട്ട് പറയാനോ പരസ്യമായിട്ട് ഖുർആൻ ഓതാനോ പോലും മക്കയിൽ സാധ്യവുമല്ല. അങ്ങനെ ഹിജറ വാജിബായ ഒരു സന്ദർഭമായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മദീനയിലേക്ക് പോയി. അതിന് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, മദീനക്കാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി, അങ്ങനെ മദീനയിലേക്ക് പോയി. പക്ഷെ ചില സഹാബത്ത് ഹിജറ പോയില്ല. അവർ മുശ്രിക്കായതുകൊണ്ടോ ദീനിൽ ശക്കുണ്ടായതുകൊണ്ടോ ഇസ്ലാം ശരിയാണോ അല്ലേ എന്ന് ശക്കുണ്ടായതുകൊണ്ടോ അല്ല പോവാതിരുന്നത്. വലാക്കിൻ മഹബ്ബത്തൻ ലിൽ അഹ്ലി വൽ മാലി വൽ വതൻ, സമ്പത്തിനോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഹിജറ പോയാല് നമ്മുടെ ഭൂമിയും വീടും ഒക്കെ അവരുടെ കയ്യിലാകും. വൽ അഹൽ, കുടുംബത്തോടുള്ള സ്നേഹം, കുടുംബക്കാര്, രക്തബന്ധുക്കളൊക്കെ മക്കയിലാണുള്ളത്, അവരൊക്കെ ഇട്ടിട്ട് പോകണം. ചില സ്വഹാബത്ത് ഭാര്യമാരെയും മക്കളെയും വരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് കൂടെ പോകാൻ തയ്യാറാവാതിരുന്നപ്പോ. അതുപോലെ തന്നെ സ്വഹാബത്ത് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. നമുക്കറിയാം അസ്മ റളിയല്ലാഹു അൻഹ, അവരുടെ ഉമ്മ മുശ്രിക്കായിരുന്നു, മക്കയിലായിരുന്നു, അവർ മദീനയിലേക്ക് പോയി. അങ്ങനെ പലരും ഹിജ്ര പോയിട്ടുണ്ട്. അപ്പോ ചിലർക്കെന്തായി, കുടുംബക്കാരോടുള്ള സ്നേഹം. വൽ വതൻ, ചിലർക്ക് നാടിനോടുള്ള സ്നേഹം. ഏതാണ് നാട്? മക്കയാണ്. കാബയും ഒക്കെ നിൽക്കുന്ന മസ്ജിദുൽ ഹറാമൊക്കെയുള്ള നാടാണ് ഞാൻ ജനിച്ച നാട് എന്നുള്ള സ്നേഹം. അങ്ങനെയുള്ള ചില ആളുകളുണ്ടായിരുന്നു. ഫലം അഹറജു ഇലാ ബദർ, അങ്ങനെ ബദറിലേക്ക് മുശ്രിക്കുകൾ പുറപ്പെട്ടപ്പോ, നമുക്കറിയാം ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയതല്ല മുശ്രിക്കുകൾ, കച്ചവടത്തിന് പോയപ്പോ കൂടെ പോകേണ്ടി വന്നു. കാരണം നാട്ടുകാരാണ് എല്ലാവരും കൂടി ഒരു കച്ചവടത്തിന് പോയത്, അവരുടെ കൂടെ പോയി. ഹറജു മഅൽ മുശ്രിക്കീന കാരിഹീൻ, അവര് വെറുപ്പോടെയാണ് പോയത്. മുശ്രിക്കുകളുടെ കൂടെ പോകാൻ അവർക്ക് താല്പര്യമില്ല, വെറുപ്പോടെയാണ് അവർ പോയത്. ഫഖുത്തില ബഅദുഹും ബിറമ്മി, അങ്ങനെ യുദ്ധം സ്വാഭാവികമായി ഉണ്ടായി. നമുക്കറിയാം ആ യുദ്ധത്തിൽ അമ്പ് തറച്ചുകൊണ്ട് ചിലർ മരിച്ചു. കാരണം വാളുകൊണ്ട് വെട്ടുകയാണെങ്കിൽ മുസ്ലിമുകൾ ഇവരെ കൊല്ലൂല, കാരണം ഇവർ മുസ്ലിങ്ങളാണെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ വറാമി ലായാരിഫുഹു, അമ്പ് ചെയ്യുന്ന ആളുകൾക്കറിയില്ല എങ്ങോട്ടാണ് ഇത് പോകുന്നത്. അങ്ങനെ ചില മുശ്രിക്കുകൾ, ചില മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു. ഫലം അസമി അസഹാബത്തു അന്ന മിനൽ ഖത്ല ഫുലാനൻ വഫുലാനൻ, മരിച്ചവരുടെ കൂട്ടത്തിൽ ഇന്ന ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മുസ്ലിമീങ്ങളായിട്ടുള്ള ഇന്ന ഇന്ന സഹാബത്തുണ്ട് എന്നുള്ള വിവരം സഹാബത്ത് അറിഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു സന്ദർഭമാണ്, സ്വന്തം സഹോദരങ്ങളെ കൊല്ലുന്ന അവസ്ഥയുണ്ടായി. ഷക്ക അലൈഹിം, അവർക്ക് വിഷമമായി. വഖാലു, അവർ പറഞ്ഞു, ഖത്തൽന ഇഖ്വാനന, നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ നമ്മുടെ കൈകൊണ്ട് കൊല്ലേണ്ടി വന്നല്ലോ എന്നവർ പറഞ്ഞു. ഫഅൻസലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിറക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം എന്നുള്ള ഈ ആയത്തിറങ്ങി. ഇത് വളരെ ഗൌരവമുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ വിനോദ് റഹിമഹുള്ള പറയുന്നു, ഉഫമൻ തഅമ്മല ഖിസ്സതഹും, ആരാണോ ഈ കഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ ഒരു സന്ദർഭം, അതായത് ഇവരെ അബദ്ധത്തിൽ ആ ബദറിൽ മരിക്കേണ്ടി വന്നു എന്നുള്ള ഈ ഒരു മസാല ആരാണോ ചിന്തിച്ചത്. വതഅമ്മൽ ഖൗല സഹാബതി ഖതൽന ഇഖ്വാനന, നമ്മുടെ സ്വന്തം സഹോദരന്മാരാണല്ലോ കൊന്നത് എന്നുള്ള ഈ വാക്കും ചിന്തിച്ചാൽ, അലിമ അന്നഹു ലോ ബലഗഹും അൻഹും കലാമുൻ ഫിദ്ദീൻ ഔ കലാമുൻ ഫി തസ്ജീനി ദീൻ മുശ്രിക്കീൻ ലം യഖൂലു ഖതൽന ഇഖ്വാനന, ഇവർ മക്കയിൽ നിന്നത് ഇസ്ലാമിനോട് സംശയമുണ്ടായിട്ടോ മുശ്രിക്കീങ്ങളുടെ ദീനിൽ വിശ്വസിച്ചിട്ടോ ആയിരുന്നെങ്കിൽ സഹാബത്ത് പറയൂല നമ്മുടെ സഹോദരന്മാരെ കൊന്നു എന്ന്. കാരണം മുർത്തദ്ദാണ്, അവർ മുർത്തദ്ദായിരുന്നില്ല. യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് വരെ അവർ ഇസ്ലാമിനോട് അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, മുശ്രിക്കുകളുടെ ദീനിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഖതൽന ഇഖ്വാനന എന്ന് പറഞ്ഞത്. ഫഇൻ അല്ലാഹു തആല ഖദ് ബയ്യന ലഹും വഹും ബിമക്കത ഖബൽ ഹിജ്റതി അന്ന ദാലിക കുഫ്റുൻ ബഅദൽ ഈമാൻ, കാരണം അങ്ങനെ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നെങ്കിൽ അത് കുഫ്റാണ് എന്നവർക്കറിയാം. കാരണം മക്കിയായ സൂറത്തിൽ തന്നെ, സൂറത്തിന്റെ അഹലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കുഫ്റിന്റെ വാക്ക് പറയുന്നതിനെ കുറിച്ച്. വമൻ കഫറ ബില്ലാഹി ബഅദ ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ, നിർബന്ധിത സാഹചര്യത്തിൽ കുഫ്റിന്റെ വാക്ക് പറയുന്നതിനെ കുറിച്ചുള്ള ആയത്തൊക്കെ മക്കയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ മക്കയിൽ ആയിരിക്കുന്ന സമയത്ത്, യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കുഫ്റിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് അറിയുമായിരുന്നു. അങ്ങനെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ കൊന്നുവെന്ന് അവർ പറയില്ലായിരുന്നു. വഅബ്ലഗു മിൻ ഹാദാ, ഇതിലും കടുത്ത സംഗതിയാണ്, മാ തഖദ്ദമ മിൻ കലാമില്ലാഹി തആല, മലായിക്കത്ത് ഇവരോട് പറയുന്നതായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫീമ കുന്തും, നിങ്ങൾ എന്തവസ്ഥയിലായിരുന്നു എന്ന് ചോദിച്ചത്. മലായിക്കത്ത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഖാലു കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ്, ഞങ്ങൾ ദുർബലന്മാരായിരുന്നു, ഞങ്ങൾക്ക് ഇസ്ലാം പരസ്യമായി ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചില്ല എന്നാണ് ഈ ആളുകൾ പറഞ്ഞത്. അപ്പൊ മലായിക്കത്ത് അവരോട് കഥബത്തും, നിങ്ങൾ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല, അവർ ദുർബലരായിരുന്നു, മക്കയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന് അവർ അംഗീകരിക്കുകയാണ്. ملائکت مثل ما يقول الله والملائکت للمجاهد الذي يقول جاهدت في سبيلك حتى قتلت നമുക്കറിയ ഖിയാമത്ത് നാളിൽ അല്ലാഹുവേ നിനക്ക് വേണ്ടി ജിഹാദ് ചെയ്തവനാണ് ഞാൻ എന്ന് പറയുന്ന മുജാഹിദിനോട് പറയും കദബ്ത എന്ന് മലൈക്കത്ത് പറയും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നില്ല. കാരണം എന്താണ്? ഇവര് പറഞ്ഞ സത്യമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൂട്ടർ ഇസ്ലാമിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു, മുസ്തലാഫീൻ, ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നാണ് പറയുന്നത്. അങ്ങനെ അടിച്ചമർത്തപ്പെടുകയും ചെയ്തു, പിന്നെ അവരുടെ മരണവും മോശമായി. മലായിക്കത്ത് അവരോട് നിങ്ങൾക്ക് ഹിജറ പോകാമായിരുന്നില്ലേ എന്ന് പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് അവർക്ക് സംഭവിച്ചത്. ഇതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇതാണ്: അലം തക്കുൻ അർദുല്ലാഹി വാസിയാതൻ ഫതുഹാജിറു ഫിഹ, നിങ്ങൾക്ക് ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജറ ചെയ്യാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. വയസീദു ദാലിക ഇലാഹൻ ലിൽ ആരിഫി വൽ ജാഹിലി അൽ ആയത്തുല്ലതി ബാദഹ. ഇനി ഈ കാര്യം ഒന്നുകൂടി ഏത് ജാഹിലിനും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നു: ഇല്ലൽ മുസ്തഫീന മിനൽ റിജാലി വൽ വിൽദാനി വ ഇല്ലൽ മുസ്തഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പുരുഷന്മാരും ആരാണോ ദുർബലരായി കാഫിറുകളുടെ നാട്ടിൽ കഴിയേണ്ടി വരുന്നത്, ലാ യസ്തതിഊന ഹീലത്തൻ വല യഹ്തദൂന സബീല, അവർക്ക് പുറത്തു കടക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ളവരൊഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരല്ലാത്തവർക്കൊക്കെ ഇത് ബാധകമാണ്. മലായിക്കത്തിന്റെ ഈ വാക്ക് അവർക്ക് ബാധകമായിരിക്കും. കഴിവുണ്ടായിട്ടും തങ്ങളുടെ ദീൻ ബലികൊടുത്തുകൊണ്ട്, ദീനിൽ വീഴ്ച വരുത്തിക്കൊണ്ട് കുഫറിന്റെ നാടുകളിൽ കഴിയുന്നവർക്ക്. ഫഹാദ ഔദഹു ജിദ്ദൻ അന്നഹൗലൈ ഖറജു മിനൽ വഈദ് ഫലം യബ്ഖ ശുബ്ഹ. ഇതോടുകൂടി വ്യക്തമാണ് ആർക്കൊക്കെയാണ് ഹിജ്റ ഒഴിവാക്കിയാൽ ഉദറുള്ളത്, ആർക്കാണ് ഉദറില്ലാത്തത് എന്ന കാര്യം വ്യക്തമാണ്. ഒരു ശുബ്ഹത്തിന് ഒരു സംശയത്തിന് പിന്നെ ഇടയില്ല. ലാക്കിൻ ലിമൻ തലബൽ ഇൽം, പക്ഷേ ഇൽമ് പഠിക്കണം. ഇൽമ് പഠിക്കാത്തവർക്ക് സംശയം തന്നെ ആയിരിക്കും. ബിഖിലാഫി മല്ലം യത്ലുബുഹു, പഠിക്കാത്തവരുടെ കാര്യം വേറെ ആയിരിക്കും. ബൽഖാ അള്ളാഹു ഫീഹിം, അത്തരക്കാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യർജിഊൻ, അവര് ചെവി കേൾക്കാത്തവരാണ്. അതുപോലെ തന്നെ സംസാരിക്കാൻ അറിയാത്തവരെ പോലെയാണ്, ഹക്കവർ പറയൂല, ഹക്കവരുടെ ചെവിയിൽ കടക്കൂല. ഫഹും ലാ യർജിഊൻ, അവര് അവരുടെ ബാത്തിൽ നിന്ന് മടങ്ങുകയില്ല. വമൻ ഫഹിമ ഹാദൽ മൗദ, നമുക്കറിയാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അത് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ കാലത്ത് ഇതേ അവസ്ഥയായിരുന്നു. അദ്ദേഹം തന്റെ ദാവത്ത് ആരംഭിച്ച് നജീദിൽ അദ്ദേഹം ദാവത്ത് ചെയ്ത് അവിടുത്തെ വഹീദിന്റെ രാജ്യമുണ്ടായി. അതിന്റെ പരിസരത്തൊക്കെ ശുർക്കും കുഫറുമായിരുന്നു, ഖബറുകൾ ആരാധിക്കുന്ന അവസ്ഥയായിരുന്നു. അന്ന് അവർക്ക് ഹിജ്റ വരുന്ന ആളുകൾ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആലു സൗദ് അവരെ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ ഹിജ്റ ചെയ്യാത്ത ആളുകളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. വമൻ ഫഹിമ ഹാദൽ മൗദ് അവല്ലദീ ഖബ്ലഹു, ആരാണോ ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ വഫഹിമ കലാമ അൽ ഹസൻ അൽ ബസ്രി, ഈ ഒരു ആശയം മനസ്സിലാക്കിയാൽ, ഹിജ്റയെക്കുറിച്ച് ഈ പറഞ്ഞ കഥ മനസ്സിലാക്കിയാൽ, ഹിജ്റ പോകാതെ മക്കയിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ അവസ്ഥ അവരെ അള്ളാഹു ആക്ഷേപിച്ചത് ഇത് മനസ്സിലാക്കിയാൽ, ഫഹിമ കലാം അൽ ഹസൻ അൽ ബസ്രി, അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ള താബിഈങ്ങളുടെ ഇമാമാണ്, അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, ആ വാക്കിന്റെ വിശദീകരണം വ്യക്തമാകും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലൈസൽ ഈമാനു ബിത്തഹല്ലി വലാ ബിത്തമന്നി, ഈമാൻ എന്ന് പറഞ്ഞാൽ അവകാശവാദമല്ല, അതുപോലെ തന്നെ വ്യാമോഹങ്ങളല്ല, ഞാൻ മുഅ്മിനാണ്, ഞാൻ രക്ഷപ്പെടും, സ്വർഗം ഉറപ്പാണ്, ഇങ്ങനെയുള്ള വ്യാമോഹമല്ല. വലാക്കിൻ മാ വഖറ ഫിൽ ഖുലൂബ്, കൽബിൽ ഉറച്ചതാണ് ഈമാൻ എന്ന് പറയുന്നത്. വസദ്ദഖത്തുൽ അമാൽ, അമലുകളുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾ അവനാണ് ഈമാനുള്ളത് എന്ന് ഹസൻ ബസ്രി പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാകും. ഇപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നൊരു കാര്യമല്ല, വളരെ പ്രയാസകരമായ ചില അമലുകൾ വേണ്ടിവരും ഈമാൻ തെളിയിക്കാൻ. വദാലിക അന്നല്ലാഹു തആല യഖൂൽ, ഹസൻ ബസ്രി എവിടെ നിന്നാണ് ഈ വാദം, ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ വാക്ക് പറഞ്ഞത്? അദ്ദേഹം ഇത് എടുത്തത് ഖുർആനിലെ ഒരു ആയത്തിൽ നിന്നാണ്. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു വൽ അമലു സാലിഹു യർഫഉഹു, അള്ളാഹുവിലേക്കാണ് നല്ല വാക്കുകൾ ഉയർന്നു പോകുന്നത്. നമ്മളിപ്പോ എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ആ വാക്കുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർന്നു പോകും. കാരണം അതൊരു നല്ല പ്രവൃത്തിയാണ്, നല്ല പ്രവൃത്തികൾ അള്ളാഹുലേക്ക് ഉയർന്നു പോകും. വൽ അമലു സാലിഹു യർഫഉഹു, ഈ ആയത്തിന്റെ ഒരു തഫ്സീർ ഇങ്ങനെയാണ്, സൽക്കർമ്മങ്ങളാണ് ഈ വാക്കുകളെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് അങ്ങനെ മുകളിലേക്ക് പോകും. പക്ഷെ അത് പോയി അള്ളാഹുവിന്റെ അടുത്ത് എത്തണമെങ്കിൽ അതിന്റെ കൂടെ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ കൂടി വേണം. നമ്മൾ കുറെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, നല്ല കാര്യങ്ങൾ വയസ്സോട് ഓർമ്മിപ്പിച്ചു, അത് അള്ളാഹുലേക്ക് ഉയർന്നു പോകും. പക്ഷെ ഈ വാക്കുകൾ അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിനെ സത്യപ്പെടുത്തുന്ന പ്രവൃത്തികൾ അതിന്റെ കൂടെ വേണം എന്ന് ഈ ആയത്തിന്റെ തഫ്സീറായി മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അൽമൗദു അസ്സാദിസ്, അവസാനത്തെ സന്ദർഭം, പ്രവാചക ചരിത്രത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലെ അവസാനത്തെ ഈ ആറ് സന്ദർഭങ്ങളിൽ അവസാനത്തേത്, ഇദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളതിൽ അവസാനത്തേത്, ഖിസ്സത്തു റിദ്ദതി ബാദ മൗതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമുണ്ടായ സംഭവമാണിത്, റിദ്ദത്തിന്റെ അവസ്ഥ. റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് വഫാത്തിന് ശേഷമാണ് സംഭവിച്ചത്. പക്ഷെ സീറയിൽ സാധാരണ നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സീറയും അതുപോലെ തന്നെ അവിടുത്തെ മരണത്തിന് ശേഷമുണ്ടായ സംഭവങ്ങൾ കൂടി പറയാറുണ്ട്. നാല് ഖലീഫമാരുടെ ചരിത്രങ്ങൾ കൂടി ചിലർ ഉൾപ്പെടുത്താറുണ്ട്. ഫമൻ സമിഅഹ, ആരാണോ ഈ സംഭവം, ഖിസ്സത്തു റിദ്ദ, റിദ്ദത്തിന്റെ ഈ സംഭവം, ഈ വാർത്തകൾ, ഈ ഹദീസുകൾ കേട്ടത്, ലാ യബഖാ ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ശുബഹത്തി ശയാതീൻ അല്ലദീന യുസമ്മൗനൽ ഉലമാ, ഉലമാക്കൾ എന്ന് പറയുന്ന ഷെയ്ത്താൻമാർ, ഉലമാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ത്താന്മാരുണ്ടാക്കുന്ന ശുബഹത്തുകളുണ്ട്, അത് മുഴുവൻ മാറിക്കിട്ടും. വഹിയ ഖൗലുഹും, എന്താണ് അവരുടെ ശുബഹത്ത്, ഹാദാ ഹുവ ശിർക്ക്, ലാക്കിൻ യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഹിയ ഖൗലുഹും ഹാദാ ഹുവ ശിർക്ക് ലാക്കിൻ യഖൂലൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വമൻ ഖാലഹ ലാ യക്ഫുറു ബിശൈ. അവർ പറയുന്നത്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, അവൻ പിന്നെ എന്ത് ചെയ്താലും കാഫിറാവുകയില്ല, ഇസ്ലാമിന് പുറത്താവുകയില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരെന്ന ആളുകൾ വിളിക്കുന്ന ശൈത്താന്മാരുണ്ട്. അവരുടെ വാദമാണത്, ഖബറിനെ ആരാധിക്കുന്നത്, അതുപോലെയുള്ള പ്രവൃത്തികൾ ഇതൊക്കെ ചെയ്താലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നുണ്ടല്ലോ, അത് പറയുന്നിടത്തോളം കാലം അവർ മുസ്ലിമീങ്ങളാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഈ കിതാബിൽ ചെറിയ തെറ്റുണ്ട്, വഹിയ ഖൗലുഹും ഹാദാ ലൈസ ബിശിർക്ക്, ഇത് ശിർക്കല്ല, അതായത് ഖബറിനെ ആരാധിക്കുന്ന ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നിടത്തോളം കാലം അവർ ചെയ്യുന്നതൊന്നും ഇസ്ലാം എന്ന് പുറത്താക്കുകയില്ല എന്നുള്ള വാദം. വഅഅലമു മിൻ ദാലിക അക്ബർ, ഇതിലും വലിയ അബദ്ധമാണ് ഈ മുശ്രിക്കുകൾ പറയുന്ന, ഈ ഉലമാഉ ദലാൽ വഴിപഴച്ച പണ്ഡിതന്മാർ പറയുന്ന അബദ്ധമാണ്, തസ്രീഹുഹും ബി അന്നൽ ബവാദി ലൈസ മഅഹും മിനൽ ഇസ്ലാമി ശഅറ വലാകിൻ യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും ബിഹാദിഹി ലഫ്ളതി അഹ്ലു ഇസ്ലാം. അന്ന് നമുക്കറിയാം നജിദിൽ ഇബ്നു അബ്ദുൽ വഹാബ് ദഅവത്ത് നടത്തിയ സമയം, നജിദ് എന്ന് പറയുന്നത് സിറ്റിയാണ്, ഒരു പട്ടണമാണ്, അതിന്റെ പരിസരത്തുള്ള ബാദിയകൾ, ബാദിയ എന്ന് പറഞ്ഞാൽ ഉൾനാടുകൾ, അവിടെയൊക്കെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ പൂർണ്ണമായ ഷിർക്കായിരുന്നു. ഖബറുകളെ ആരാധിക്കുകയും അതുപോലെ തന്നെ മരങ്ങളെ പിടിച്ച് വർക്കത്തെടുക്കുകയും ഇങ്ങനെ പല ഷിർക്കും ഖുറാഫാത്തും അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കൂടെ ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നു, ലൈസ മഅഹും മിനൽ ഇസ്ലാമി ശഅറ, ഇസ്ലാമിന്റെ ഒരു മുടി പോലും അവരുടെ കൂടെ ഇല്ല, ഇസ്ലാമിന്റെ ഒരു അംശവും അവരുടെ അടുത്തില്ല. അങ്ങനെയുള്ള ആളുകൾ അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കൊണ്ട് അവരൊക്കെ മുസ്ലിങ്ങളാണ്, അവരെയൊന്നും കാഫിറായി കാണാൻ പാടില്ല എന്ന് ഇവർ പറയുന്നു. വഹറമൽ ഇസ്ലാമു മാലഹും വദമഹും, അവരുടെ രക്തവും സമ്പത്തുമൊക്കെ മുസ്ലിമീങ്ങളെ പോലെ തന്നെ പവിത്രമാണ് എന്ന് ഇവർ വാദിക്കുന്നു. മാ ഇഖ്റാരിഹിം ബി അന്നഹും തറക്കുൽ ഇസ്ലാമ കുല്ലഹു, ഇസ്ലാം മുഴുവൻ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവരിങ്ങനെ വാദിക്കുന്നത്. വമാ ഇൽമിഹിം ബി ഇൻകാരിഹിം വൽ ബഅ്ഥ്, എത്രത്തോളം എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരു ജീവിതമുണ്ട് എന്നതുപോലെ അവർ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകളുണ്ട്, അത് നമുക്കിപ്പോഴും കാണാം. ഷിർക്ക് ചെയ്യാൻ തുടങ്ങി ഈ ഖുറാഫാത്തിന്റെ പണ്ഡിതന്മാരെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരാളുകളുടെ ദീൻ ഇല്ലാതാക്കും. കാരണം ദീൻ ആളുകൾ പഠിച്ചാൽ ഇവരുടെ ഷിർക്കിൽ നിന്ന്, അതുപോലെ തന്നെ ഇവരുടെ ഈ ജാറങ്ങളുടെ വ്യവസായത്തിൽ നിന്ന് ആളുകൾ പുറത്തുപോകും. അതുകൊണ്ട് അവർ ദീൻ പഠിപ്പിക്കാത്ത അവസ്ഥയായിരിക്കും. ഇസ്ലാമിന്റെ ഷിആറുകൾ ഓരോന്നേരം ഇല്ലാതായിപ്പോകും. നമ്മുടെ നാട്ടിൽ തന്നെ പഴയ കാലത്തിൽ ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഉദഹയത്ത് എന്നുള്ള പരിപാടി നാട്ടിലുണ്ടായിരുന്നില്ല. ദർഗയിൽ ശേഖ് അവിടെ കിടക്കുന്ന ജാറത്തിൽ കിടക്കുന്ന ഔലിയാക്കന്മാരുടെ പേരിൽ അറുക്കും, പൊത്തിനറുക്കും. പക്ഷെ ഉദഹയത്ത് എന്നൊരു സംഭവം തൗഹീദ് വന്നതിന് ശേഷമാണ് നാട്ടിലേക്ക് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ ഷിആറുകളും പോയി പോയി അവസാനം വിശ്വാസങ്ങൾ പല രൂപത്തിലാകും. അങ്ങനെ പരലോക ജീവിതം പോലും നിഷേധിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. വസ്തിഹിസാഇഹിം ബിമൻ അഖറ ബിഹി, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ പരിഹസിക്കും. ഇത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ഷിർക്ക് ചെയ്യുന്ന ആളുകളെ വിളിച്ച് സംസാരിച്ച് മനസ്സിലാകും അവരുടെ പല വിശ്വാസങ്ങളും. കാഫിറായി മരിച്ചു പോകുന്ന ആളുകൾ, അവരും സ്വർഗത്ത് പോകാൻ സാധ്യതയുണ്ട് ഒക്കെ. പിന്നെ മനുഷ്യനും റബ്ബും തമ്മിലുള്ള ബന്ധമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പല വിശ്വാസങ്ങളും, മുസ്ലിം ആകണമെന്നുണ്ടോ സ്വർഗത്ത് പോകാൻ എന്നൊക്കെ ചോദിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളും അവരും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവർക്ക് വ്യക്തമായ മറുപടിയുണ്ട് ഈ രിദ്ദത്തിന്റെ സംഭവത്തിൽ. അതുപോലെ തന്നെ വസ്തിഹിസാഇഹിം വതഫ്ളീലിഹിം ദീന അബാഇഹിം വൽ മുഖാലിഫി ലിദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് നേരെ വിപരീതമായ ഇവരുടെ വാപ്പമാരുടെ ദീൻ, ആ ദീനിനെ അവർ പുകഴ്ത്തുന്നു, നബി സല്ലല്ലാഹു കൊണ്ടുവന്ന ശരിയായ ദീനെ അവർ പരിഹസിക്കുന്നു, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മഅഹദ കുല്ലിഹി, ഇതൊക്കെ ഉണ്ടായിട്ടും യുസരിഹു ഹൗലൈ ശയാത്തീനുൽ മറദതുൽ ജഹല, ഈ വിഡ്ഡികളായ പിശാചിക്കൾ, അന്നത്തെ പണ്ഡിതന്മാരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, പണ്ഡിതന്മാരുടെ വേഷം കേട്ട് നടക്കുന്ന ആളുകൾ, അവരെന്ത് പറയുന്നു, അന്നൽ ബദ്വ അസ്ലമു, ഇവരൊക്കെ മുസ്ലിങ്ങളാണ്. ലോ ജറാ മിൻഹും ദാലിക കുല്ലു, ഇവരിതൊക്കെ ചെയ്താലും കാരണം എന്താണ്, അന്നഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നു, ഉബൈദ് അബ്ദുല്ലാഹ് പറയുന്നു, വലാസിമു ഖൗലിഹിം, ഇവർ ഈ പറയുന്നതിന്റെ ആ വാദം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, അന്നൽ യഹൂദ അസ്ലമു, യഹൂദികളും മുസ്ലിങ്ങളാണ്, ലി അന്നഹും യഖൂലൂനഹ, യഹൂദികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും യഹൂദികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അവര് വിഗ്രഹം ആരാധിക്കുന്നില്ല, വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വെച്ചാൽ യഹൂദികളുടെ ഇപ്പോഴുമുള്ള ഫത്വ, ഇന്നുമുള്ള യഹൂദികൾ ഫത്വ കൊടുക്കുന്നത് നസ്രാണികളുടെ പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല, മുസ്ലിം പള്ളിയിൽ നമസ്കരിക്കാം എന്നാണ്. കാരണം വിഗ്രഹങ്ങളുണ്ട് നസ്രാണികളുടെ പള്ളിയിൽ, മുസ്ലിം പള്ളിയിൽ വിഗ്രഹം ഉണ്ടാവില്ല എന്ന് പറയുന്നവരാണ് യഹൂദികൾ. അപ്പൊ അവരോ അവർ ഇവരെക്കാളും മെച്ചമാണ് ഈ വിഷയത്തിൽ, വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ. അവർ ഖബറിനെ ആരാധിക്കുന്നില്ല, ബിംബത്തെ ആരാധിക്കുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരും പറയുന്നുണ്ട്. തന്നെ പറയുന്നു യഹൂദികളെക്കാളും വലിയ കുഫറിലാണ് ഇവര്. നമ്മളിപ്പോ പറഞ്ഞ ഈ വിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഗ്രാമീണരായിട്ടുള്ള ആളുകൾ, അവരുടെ ശിർക്ക് ഇവരെക്കാളും യഹൂദികളെക്കാളും വലുതാണ്. വല്ലത് യുബയ്യുനദാലിക്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ രിദ്ദത്തിന്റെ സംഭവം. എന്തായിരുന്നു ആ സംഭവം? അന്നൽ മുർത്തദ്ദീൻ ഇഫ്തറഖു ഫീ രിദ്ദതിഹിം. നമുക്കറിയാം നബിസ്വല്ലാഹു വഫാത്തിന് ശേഷം അറബികളിൽ ധാരാളം ആളുകൾ നബിസ്വല്ലാഹു അലൈഹി സ്വലമയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന, പ്രത്യേകിച്ച് അവസാന കാലത്തുള്ള യുദ്ധങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവരിൽ ഒരുപാട് ഗോത്രങ്ങൾ ഒന്നാകെ കുഫറിലേക്ക് പോയി, മുർത്തദ്ദായിപ്പോയി. അവർക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അതിൽ ആദ്യം സംശയം പ്രകടിപ്പിച്ചു, യുദ്ധം ചെയ്യണോ വേണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അബൂബക്കർ തന്നെ ഉറച്ചു നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹു ആ ഇൽഹാം, ആ ഒരു ബോധം നൽകി. അങ്ങനെ അവരൊന്നിച്ചു ചേർന്ന് സഹാബത്ത് ഒറ്റക്കെട്ടായി ഇവർക്കെതിരെ യുദ്ധം ചെയ്തു. ഈ സംഭവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അന്നൽ മുർത്തദീൻ ഇഫ്തറഖു ഫീ ദീനിഹിം, എല്ലാ മുർത്തദീങ്ങളും ഒരുപോലെ ആയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ യുദ്ധത്തിന്റെ കഥ പറയുമ്പോൾ തന്നെ നേരെ പറയാ സക്കാത്ത് കൊടുക്കാതെ മാറിയുന്ന ആളുകളെ കുറിച്ചാണ്. എല്ലാവരും സക്കാത്ത് കൊടുക്കാത്ത ആളുകളായിരുന്നില്ല. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പാവപ്പെട്ടവന്റെ അവകാശം, പിന്നെ ഇസ്ലാമിന്റെ ഒരു പിന്നെ ജീവകാരുണ്യം, ഇതൊക്കെ അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് തടഞ്ഞ ആളുകൾക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു യുദ്ധം ചെയ്തു എന്നുള്ള കാര്യം എടുത്തു കാണിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? സക്കാത്ത് എന്ന് പറയുന്ന ഒരു ശിആറ് നിഷേധിച്ചാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെങ്കിൽ, ഇസ്ലാമിന്റെ ബാക്കിയുള്ള എല്ലാം നിഷേധിച്ച് അതിനേക്കാൾ പ്രധാനപ്പെട്ട തൗഹീദ് നിഷേധിച്ച് നടക്കുന്ന ആളുകളെ എങ്ങനെ മുസ്ലിമായിട്ട് കാണാൻ പറ്റും? ഈ സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള യുദ്ധത്തിനെ കുറിച്ച് ആവേശത്തോടെ പ്രസംഗിക്കുന്ന ആള്, അവൻ പോയി പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ജാറത്തിന്റെ സേജമലായിരിക്കും. അത് പറയുന്ന ആൾക്കാരുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള രാഷ്ട്രീയക്കാർ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തായിരുന്നാലും ഈ മുർത്തദ്ദീങ്ങൾ പല തിരക്കാരായിരുന്നു. ഫമിൻ ഹുമൻ കദ്ദബ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ ചിലർ മുഹമ്മദ് നബി സല്ലല്ലാഹു കളവാക്കി, എന്നിട്ട് വറജഉ ഇലാ ഇബാദത്തിൽ ഔസാൻ, വിഗ്രഹാരാധനയിലേക്ക് തന്നെ മടങ്ങിപ്പോയി, പൂർണ്ണമായിട്ട് മുർത്തദ്ദായിപ്പോയി. വഖാലു, അവർ പറഞ്ഞത് എന്താണ്? ലൗകാന നബിയൻ മാമാത്ത, മുഹമ്മദ് നബിയായിരുന്നെങ്കിൽ മരിക്കുമായിരുന്നില്ല, നബി മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുർത്തദ്ദായിപ്പോയവരുണ്ട്. വമിൻ ഹുമൻ സബത്ത അല ഷഹാദത്തൈൻ, ചിലര് ഈ രണ്ട് കലിമയിലും ഉറച്ചു നിന്നു, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ വലാക്കിൻ അഖറബി നുബുവത്തി മുസൈലിമ, മുസൈലിമയുടെ നുബുവത്തിൽ അവർ വിശ്വസിച്ചു. നമുക്കറിയാം മുസൈലിമ യമാമയിലുണ്ടായിരുന്ന ആളാണ്. പല ആളുകളും അവിടെയുള്ള കബീലകൾ നമ്മുടെ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞിട്ട് അയാളോട് താസുബ് കാണിച്ച് അങ്ങനെ മുസൈലിമയിൽ വിശ്വസിച്ചൊരു കൂട്ടരുണ്ടായി. അവർ പലരും വാദിച്ചത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നുബുവത്തിൽ പങ്കുള്ള, ഇടയ്ക്കൊക്കെ വഹയ് വരുന്ന ഒരാളായിരുന്നു മുസൈലിമ. ഇപ്പൊ നബി മരിച്ചു, മുസൈലിമ ബാക്കി എന്ന് വിശ്വസിച്ചിരുന്നു അവരെ ചില ആളുകൾ. മുസൈലിമ അതിനുവേണ്ടി ചില കള്ള സാക്ഷികളെയും കൊണ്ടുവന്നിരുന്നു. വഹി കിട്ടാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അതിന്റെ ഒരു പങ്ക് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കള്ള ഹദീസ് ഉണ്ടാക്കി, മൗളു ആയ ഹദീസുകൾ ഉണ്ടാക്കുന്നത് ഉദ്ഘാടനം ചെയ്ത ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. അപ്പൊ ഈ മുസൈലിമ വിശ്വസിച്ച കുറെ ആളുകളുണ്ടായി. അതുപോലെ തന്നെ സക്കാത്ത് നിഷേധിച്ച ആളുകളുണ്ടായി, നമസ്കാരം ഉപേക്ഷിച്ച ആളുകളുണ്ടായി. അതുപോലെ തുലൈഹ എന്ന് പറയുന്ന കള്ളപ്രവാചകൻ വിശ്വസിച്ച ആളുകളുണ്ടായി. അതുപോലെ തന്നെ അസ്വദുൽ അൻസി എന്ന് പറയുന്ന യമനിയായിട്ടുള്ള കള്ളപ്രവാചകൻ, അയാളെ വിശ്വസിച്ച കുറെ ആളുകളുണ്ടായി. ഇവരൊക്കെ ഒരുപോലെയാണ് എന്ന കാര്യത്തിൽ അന്നത്തെ സഹാബത്തിന്റെ ഇഖ്തിലാഫ് ഉണ്ടായിട്ടില്ല. ഇവരിൽ ഒരു കൂട്ടർ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ നോക്കാം എന്നുള്ള ഒരു ചിന്ത ഒരു സഹാബി മുന്നോട്ട് വെച്ചിട്ടില്ല. അവരെല്ലാവരെയും ഒരുപോലെയാണ് നബി സ്വാസനം കണ്ടത്. ആഹറുഹും അൽ ഫുജാഅത്തു സുലമി لما وفد على ابي بكر وذكر له انه يريد قتال المرتدين وطلب من ابي بكر ان يمده ഒരു സഹാബി വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ യുദ്ധം അതിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പങ്ക് ചേർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫആതഹു സിലാഹൻ വറവാഹിൽ, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു ആയുധവും സൈന്യത്തെയും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയച്ചു. ഫസ്തഅറ സുലമി അൽ മുസ്ലിമ വൽ കാഫിറ യഖുദു അംവാലഹു, ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വന്ന ആള് പറ്റിക്കുകയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആയുധമൊക്കെ വാങ്ങിയതിനു ശേഷം മുസ്ലിം കാഫിർ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇയാൾ പിടിക്കാനും അവരുടെ കയ്യിലുള്ള പണമൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങി. ഫജഹസ അബൂബക്കർ ജൈഷൻ ലഖിതാലിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു സൈന്യത്തെ ഒരുക്കി. ഫലമ്മ അഹസ ബിൽ ജൈഷി ഖാല ലി അമീരിഹിം അൻത അമീറു അബീബക്കറിൻ വ അന അമീറുഹു. ഫലം അക്ഫുർ. അങ്ങനെ ഈ സൈന്യം മുമ്പിലെത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, നീയും അബൂബക്കറിന്റെ സൈനികനാണ്, ഞാനും അബൂബക്കറിന്റെ സൈനികനാണ്, എന്നെ അബൂബക്കർ പറഞ്ഞയച്ച തന്നെയാണ്. ഫഖാല ഇൻ കുന്ത സാദിഖൻ ഫഅൽക സിലാഹ്. അങ്ങനെ അവൻ വാള് താഴെയിട്ടു, നീ സത്യസന്ധനാണെങ്കിൽ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ ആയുധം താഴെയിടാൻ പറഞ്ഞു. അങ്ങനെ അയാളെ പിടിച്ചുകൊണ്ടുപോകുകയും പിന്നീട് അബൂബക്കർ അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തു. അപ്പൊ ഏതായിരുന്നാലും ഈ വ്യക്തി, ഈ കൊന്നുകളഞ്ഞ സഹാബിയായിരുന്ന മുർത്തദായിപ്പോയ വ്യക്തിയാണ്. ഇയാളെ അടക്കം അബൂബക്കർ റളിയല്ലാഹു അൻഹു വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. അയാളുടെ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. അപ്പൊ അയാൾ ചെയ്തത് എന്തായിരുന്നു? മുസ്ലിമും കാഫിറും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൊല്ലുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അവരുടെ രക്തവും സമ്പത്തും ഹലാലാക്കി. ഇങ്ങനെയുള്ള ആളുകളെ, ഇവരുടെ ഒന്നും കാര്യത്തിൽ സഹാബത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇബ്നു അബ്ദുൽ റഹ്മാൻ പറയുന്നു, ഫഇദാ കാൻ ഹാദാ ഹുക്മു സഹാബത്തി ഫി ഹാദ റജുലി മാ ഇഖ്റാരിഹി ബി അർക്കാനിൽ ഇസ്ലാമിൽ ഖംസ. അഞ്ച് ഇസ്ലാം കാര്യങ്ങളുണ്ട്, തൗഹീദ് ഉണ്ട്, അതുപോലെ തന്നെ നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഒക്കെ അംഗീകരിക്കുന്നവരാണ്. ഫമാ ظنک بمن لم يقر من الاسلام بكلمه واحده الا ان يقول لا اله الا الله بلسانه. لا اله الا الله എന്ന് നാവുകൊണ്ട് പറയാനോ വെച്ചാൽ അതിന്റെ അർത്ഥവും മനസ്സിലാക്കിയിട്ടില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, ബാക്കി ഇസ്ലാമിന്റെ ഒരു റുക്നും പാലിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുടെ അവസ്ഥ എന്താണ്? വയഖൂലൂൻ, അവർ പറയുന്നു, ഹാദ ദീനുൽ ഹവർ വദീനുന ദീനു ആബായിന. അന്നത്തെ വിഡ്ഢികളായ ആളുകൾ പറഞ്ഞിരുന്നതാണ്, ഇത് നഗരങ്ങളിലേക്കുള്ള ദീനാണ് തൗഹീദ് ഒക്കെ, നമ്മൾ നമ്മുടെ ഉപ്പമാരുടെ ദീനിലാണ്, ഈ താഴ്വരകളിൽ ഈ ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ദീൻ വേറെയാണ്. ثم يفتون هؤلاء المرضات الجهال ان هؤلاء مسلمون. എന്നിട്ട് ഈ ധിക്കാരികളായ വിഡ്ഢികൾ, അന്നത്തെ ഈ പുരോഹിതന്മാരെ കുറിച്ച് പറയുകയാണ്, ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് ഇവർ ഫത്വ കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, സുബ്ഹാനക ഹാദ ബുഹ്താനൻ അദീം വമ അഹ്സന മാ ഖാലഹു വാഹിദു മിനൽ ബവാദി ലമ്മ ഖദിമ അലൈന വസമ ശൈഅ മിനൽ ഇസ്ലാം. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള രസകരമായ സംഭവം പറയാണ്, എത്ര ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള ഉൾനാട്ടിൽ കഴിയുന്ന ഒരാൾ, ശിർക്ക് ചെയ്ത് കഴിയുന്ന കബീലകളിൽപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ തൗഹീദിന്റെ ദഅവത്ത് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോ ഖാല, അയാൾ പറഞ്ഞു, ഈ തൗഹീദ് കേട്ടപ്പോ അഷ്ഹദു അന്നനാ കുഫാർ, ഞങ്ങളൊക്കെ കാഫിറാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ ഇതാണ് തൗഹീദ്, ഇസ്ലാം എന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കാഫിറാണെന്നുള്ള സംശയമില്ല. വ അഷ്ഹദു അന്നൽ മുതവ്വ അല്ലദി യുസമ്മീന അഹ്ലുൽ ഇസ്ലാം അന്നഹു കാഫിർ, ഞങ്ങളൊക്കെ മുസ്ലിമാണെന്ന് പറയുന്ന ഈ പണ്ഡിതന്മാര് അവനും കാഫിറാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തൗഹീദ് സ്വീകരിച്ചു. അപ്പൊ ഈ സംഭവം, രിദ്ദത്തിന്റെ ഈ സംഭവം തൗഹീദിനുള്ള വ്യക്തമായ തെളിവാണ്. അഥവാ നാവുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. തമ്മ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടി ഈ ആറ് സന്ദർഭങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.